Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ജൂബിലി മനുഷ്യർക്കും ഭൂമിക്കും ഒരു പുതിയ തുടക്കമാണെന്ന് മാർപ്പാപ്പ. 2024 December 24 തുടക്കം കുറിച്ച പ്രത്യാശയുടെ ജൂബിലി വത്സരത്തോടനുബന്ധിച്ച് മാസത്തിൽ ഒന്നിടവിട്ടുള്ള ശനിയാഴ്ചകളിൽ അനുവദിക്കുന്ന പ്രത്യേക കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഈ ശനിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചാവേളയിലെ പ്രഭാഷണത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത്. ഈ മാസത്തെ അടുത്ത ജൂബിലി കൂടിക്കാഴ്ച 15 ശനിയാഴ്ചയായിരിക്കും. ദൈവത്തിന്റെ സ്വപ്നത്തിനുള്ളിൽ സകലവും പുനർവിചിന്തനം ചെയ്യപ്പെടണമെന്നും പരിവർത്തനമെന്ന വാക്ക് ദിശാമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പറഞ്ഞ പാപ്പ, എല്ലാം ഒടുവിൽ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയും നമ്മുടെ ചുവടുകൾ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുക വഴി പ്രതീക്ഷ ജന്മം കൊള്ളുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ചു. ബൈബിൾ ഇത് പല വിധത്തിൽ പറയുന്നുണ്ടെന്നും നമ്മെ സംബന്ധിച്ചും വിശ്വാസാനുഭവം ഉത്തേജിപ്പിക്കപ്പെടുന്നത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞവരും ദൈവത്തിന്റെ സ്വപ്നങ്ങളിൽ പ്രവേശിച്ചവരുമായ ആളുകളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയാണെന്ന് പാപ്പ വിശദീകരിച്ചു. വാസ്തവത്തിൽ ലോകത്ത് തിന്മകൾ നിരവധിയാണെങ്കിലും വ്യത്യസ്തനായവൻ ആരാണെന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയുമെന്നും ചെറുമയുമായി പലപ്പോഴും ഒന്നുചേരുന്ന അവന്റെ മഹത്വം നമ്മെ കീഴടക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. വേദപുസ്തകത്തിൽ വേറിട്ടു നിൽക്കുന്ന മഗ്ദലന മറിയത്തെ ഉദാഹരണമായി അവതരിപ്പിച്ച പാപ്പ യേശുവിന്റെ കാരുണ്യം അവളെ സൌഖ്യമാക്കുകയും ആ കാരുണ്യം അവളെ ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കുള്ളിൽ വീണ്ടും പ്രവേശിപ്പിക്കുകയും അവളുടെ യാത്രയ്ക്ക് പുതിയ ലക്ഷ്യങ്ങളേകുകയും ചെയ്തുവെന്ന് വിശദീകരിച്ചു. റോം രൂപതയുടെ മെത്രനായ പാപ്പ തന്റെ രൂപതയിലെ ഇടയന്മാരായ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തും. 6 March റോം രൂപതയുടെ കത്തീഡ്രലായ വിശുദ്ധ ജോൺ ലാട്രൻ ബെസിലിക്കയിൽ വെച്ചായിരിക്കും ഈ സംഗമം. നോമ്പുകാലത്തിലെ ആദ്യ വ്യാഴാഴ്ച തന്റെ രൂപതയിലെ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പതിവനുസരിച്ചാണ് ഈ സമാഗമമെന്ന് റോം രൂപത വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം പാപ്പ റോം രൂപതയിലെ വൈദികരും സമർപ്പിതരുമൊത്ത് കൂടിക്കാഴ്ച നടത്തിയത് January 13. നമ്മുടെ സമയം മോശമാണെങ്കിൽ നമ്മെ നമ്മിൽ തന്നെ അടച്ചിടാതെ നാം ദൈവവുമായി വേദന പങ്കുവയ്ക്കണമെന്ന് മാർപ്പാപ്പ വെള്ളിയാഴ്ച കണ്ണിച്ചേർത്ത എക്സ് സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തൽ ഉള്ളത്. പാപ്പ കുറിച്ചത് ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് നിരാശയെ ജയിക്കാനും വീണ്ടും ആരംഭിക്കാൻ പറ്റിയ ഉചിത സമയമായി ഓരോ നിമിഷവും ജീവിക്കാനും കഴിയും. അതുകൊണ്ട് ഏറ്റവും മോശം നിമിഷങ്ങളിൽ നാം നമ്മളെ നമ്മിൽ തന്നെ അടച്ചിടരുത്. നമ്മുടെ വേദനയെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുകയും വേദന സഹിക്കാൻ പരസ്പരം സഹായിക്കുകയും ചെയ്യാം. ആഫ്രിക്കൻ നാടായ കോംഗോ റിപ്പബ്ലിക്കിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അവിടെ സംഭാഷണവും ചർച്ചയും അനിവാര്യമാണെന്നും അന്നാട്ടിലെ അപ്പസ്തോലിക് നുൻഷ്യോ ആർച്ച് ബിഷപ്പ് മിത്ജ ലൊസ്കോവർ വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം കോംഗോയിൽ M23 വിപ്ലവകാരികളും സർക്കാർ സേനയും തമ്മിലുള്ള പോരാട്ടം ശക്തിയാർജിച്ചിരിക്കുകയും വിമതമുന്നേറ്റം തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അന്നാട്ടിലെ അവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് പറഞ്ഞത്. അന്നാട്ടിൽ ഉത്തര കിവുവിലെ സ്ഥിതി അങ്ങേയറ്റം വഷളായിരിക്കുകയാണെന്നും ആക്രമണം നിരവധി പേരുടെ ജീവൻ അപഹരിച്ചുവെന്നും മൃതദേഹങ്ങൾ വഴികളിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയാണുള്ളതെന്നും ആർച്ച് ബിഷപ്പ് ലൊസ്കോവർ വേദനയോടെ അനുസ്മരിച്ചു. സംഭാഷണ മേശയ്ക്ക് ചുറ്റുമിരിക്കുകയും ചർച്ചയിലേർപ്പെടുകയും നയതന്ത്രപരമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യേണ്ടത് അക്രമത്തിന് അറുതി വരുത്തുന്നതിനാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള മതാന്തര ഐക്യവാരാചരണത്തിന് ശനിയാഴ്ച തുടക്കമായി. അനുവർഷം February 1 ഈ ആചരണം നടക്കുക. ഇതനുസരിച്ച് ഇക്കൊല്ലം February 1-7 മതാന്തര ഏകദാനതാ വാരാചരണം. 2010 ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ആചരണം. ഭിന്ന മതങ്ങൾ തമ്മിലുള്ള സംഭാഷണം, സഹകരണം, പരസ്പര ധാരണ എന്നിവ ആഗോളതലത്തിൽ പരിപോഷിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ലോകത്തിൽ യുദ്ധങ്ങളുടെ ദുരിതം പേറുന്ന കുട്ടികളെ സഹായിക്കുന്നതിനുവേണ്ടി അലയൻസ് അൺബ്രോക്കൺ കിഡ്സ് എന്ന ഒരു സഖ്യം ആരംഭിക്കുന്നു. കുട്ടികളുടെ അവകാശങ്ങളെ അധികരിച്ചുള്ള അന്താരാഷ്ട്ര വത്തിക്കാൻ സമ്മേളനത്തിന്റെ തലേന്ന്, അതായത് February 2 ഞായറാഴ്ചയാണ് ഇതിന് തുടക്കമാകുന്നത്. ഇറ്റലിയിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ദേശീയ കൂട്ടായ്മ, അൺബ്രോക്കൺ ഫൗണ്ടേഷൻ, 5 P Europe ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഈ സഖ്യം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ദിനഹകാലം 5 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 22 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. ഈശോ മിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിലെന്ന പോലെ വിശുദ്ധ ലൂക്കായും തന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ശൈശവ ബാല്യകാലങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം നമുക്ക് നൽകുന്നുണ്ട്. ഈ വിവരണം വെറുമൊരു കഥ പോലെ കാണാനുള്ളതല്ല, മറിച്ച് രക്ഷാകര ചരിത്രത്തിന് സാക്ഷ്യം നൽകാനുള്ള, വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് ബോധ്യം വരാൻ വേണ്ടി എഴുതപ്പെട്ട വചനങ്ങളാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1 ആദ്യ തിരുവചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ശിശുവായിരുന്ന യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കുന്ന സംഭവം വിശുദ്ധ ലൂക്ക മാത്രമാണ് തന്റെ സുവിശേഷത്തിൽ എഴുതി ചേർക്കുന്നത്. പഴയ നിയമ പാരമ്പര്യവും മോശയുടെ നിയമവുമനുസരിച്ചാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യുസേപ്പിതാവും ശിശുവായ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരാൺകുട്ടി ജനിച്ച 7 ശിശുവിന്റെ മാതാവ് അശുദ്ധയായാണ് കരുതപ്പെടുക. 8 ശിശുവിനെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം വീണ്ടും 33 കൂടി ശിശുവിന്റെ അമ്മ തന്റെ വീട്ടിൽ തന്നെ കഴിയണം. 40 അവൾ ദേവാലയത്തിൽ പോയി കാഴ്ചകൾ സമർപ്പിക്കുന്നത്. അവിടെ പുരോഹിതനവളെ ശുദ്ധയായി പ്രഖ്യാപിക്കുന്നു. പരിച്ഛേദനത്തിനും പേരുനൽകലിനും ശേഷം ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായതോടെ തങ്ങളുടെ കടിഞ്ഞൂൽപുത്രനെ കർത്താവിന് സമർപ്പിക്കാനായി അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവിക നിയമങ്ങളും പാരമ്പര്യങ്ങളുമനുസരിച്ച് ജീവിച്ചുപോന്ന 2 യൗസേപ്പും മാതാവുമെന്ന് ഈ കാഴ്ച സമർപ്പണം വ്യക്തമാക്കുന്നുണ്ട്. 39 കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം സ്വനഗരമായ ഗലീലിയയിലെ നസ്രത്തിലേക്കു മടങ്ങുന്ന യേശുവിന്റെ മാതാപിതാക്കളെക്കുറിച്ചും ലൂക്കാസുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹനാന്റെ മാതാപിതാക്കളായ സഖറിയായെയും എലിസബത്തിനെയും കുറിച്ച് പറയുന്നിടത്തും ഏതാണ്ട് ഇതിനോട് സമാനമായ വാക്കുകളാണ് വിശുദ്ധ ലൂക്ക ഉപയോഗിക്കുന്നത്. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ലൂക്ക ശിമയോനെയും അന്നായെയും കുറിച്ചെഴുതുമ്പോഴും ഇതുപോലെ തന്നെയുള്ള വാക്കുകളാണ് നാം കാണുന്നത്. ആദ്യജാതൻ ദൈവത്തിനുള്ളവനായതുകൊണ്ടുതന്നെ അവനെ വീണ്ടെടുക്കാൻ വീണ്ടെടുപ്പു നാണയമായി 5 നൽകണമെന്നാണ് നിയമം അനുശാസിച്ചിരുന്നത്. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കുന്നത് വിവരിക്കുന്ന ലൂക്കാസുവിശേഷകൻ പക്ഷേ യഹൂദരുടെ പതിവനുസരിച്ച് മോചനദ്രവ്യം നൽകി അവനെ തിരികെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പിതാവിനാൽ അയക്കപ്പെട്ട, പിതാവിൽ നിന്ന് ജീവനും നാമവും സ്വീകരിച്ച പുത്രൻ അവിടുത്തേക്ക് പരിപൂർണനായി സമർപ്പിക്കപ്പെട്ടവനാണ്. കർത്താവിന്റെ പരിശുദ്ധനെന്ന് യഥാർത്ഥത്തിൽ വിളിക്കപ്പെടേണ്ട ശിശുവാണവൻ. നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായ ശിമയോനെയും ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്ന പ്രവാചികയെയും കുറിച്ചാണ് സുവിശേഷം തുടർന്നു പറയുക. ഇസ്രായേലിന്റെ ആശ്വാസമായി വന്ന സകല ജനതകൾക്കും വേണ്ടി കർത്താവൊരുക്കിയ രക്ഷയാണ് യേശുവെന്ന സാക്ഷ്യം നൽകുകയാണ് ശിമയോൻ. കർത്താവിന്റെ അഭിഷിക്തനെ കാണാനായി കാത്തിരുന്ന മനുഷ്യനാണവൻ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് തന്റെ ചുവടുകളെ നിയന്ത്രിച്ചിരുന്ന മനുഷ്യൻ. ക്രിസ്തുവിനെ കണ്ടതോടെ തന്റെ ജീവിത സാഫല്യമാണ് അവൻ നേടുന്നത്. വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും ദൈവജനമായ ഇസ്രായേലിന്റെ മഹിമയുമായ രക്ഷയാണ് ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നതെന്ന തിരിച്ചറിവോടെയാണ് ശിമയോൻ യേശുവിന് സാക്ഷ്യം നൽകുന്നത്. ദേവാലയം ദൈവസാന്നിധ്യത്തിന്റെ ഇടം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്ന പ്രവാചികയായാണ് വിശുദ്ധ ലൂക്കാസുവിശേഷകൻ അന്നായെ അവതരിപ്പിക്കുന്നത്. അന്നായും ക്രിസ്തുവിനെക്കുറിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നതും നാം ഇവിടെ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതം പലരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്നും അവൻ ഒരു വിവാദവിഷയമായ അടയാളമായിരിക്കുമെന്നും ശിമയോൻ പ്രവാചകസ്വരത്തിൽ പറയുന്നത് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അനേകരുടെ ഹൃദയവിചാരങ്ങൾ അവൻ മൂലം വെളിപ്പെടുമെന്നും ശിമയോൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധാമ്മയുടെ ജീവിതം എപ്രകാരമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചുകയറുകയും ചെയ്യും എന്ന ശിമയോന്റെ വാക്കുകളിലൂടെ ലൂക്കാസുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. പരസ്യജീവിതകാലത്തെ യേശുവിന്റെ ചില ശക്തമായ പ്രതികരണങ്ങൾ പരിശുദ്ധാമ്മ കേൾക്കേണ്ടി വരുന്നുണ്ട്. യേശുവിനെ കാണാനെത്തിയ അമ്മയെക്കുറിച്ച് ശിഷ്യന്മാർ അവനോട് പറയുമ്പോൾ, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും എന്നും, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പോൾ, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്നും യേശു പറയുന്നത് പരിശുദ്ധാമ്മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണെങ്കിലും ചിലരെങ്കിലും അവയെ പരിശുദ്ധാമ്മയോടുള്ള അവഗണനയായും പരിശുദ്ധാമ്മയുടെ പ്രാധാന്യക്കുറവായും വ്യാഖ്യാനിക്കാറുണ്ടെന്ന് നമുക്കറിയാം. കുരിശിൽ തറയ്ക്കപ്പെട്ട് വധിക്കപ്പെടുന്ന തന്റെ പുത്രന്റെ മുന്നിൽ ആ അമ്മയുടെ ഹൃദയം എത്രമാത്രം നൊമ്പരപ്പെടുന്നുണ്ടെന്നും നമുക്കറിയാം. ശിശുവായ യേശുവിനെ യഹൂദ പാരമ്പര്യവും മോശയുടെ നിയമവുമനുസരിച്ച് ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യൗസേപ്പിനെയും അവിടെ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഇസ്രായേലിന്റെ രക്ഷകനെ കാത്തിരുന്ന ദൈവപുത്രന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്ന ശിമയോനെയും അന്നായെയുമൊക്കെ തിരുവചനം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൈവിക നിയമങ്ങളുടെ പാലനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുള്ള ഒരു സമയമാണിത്. ക്രിസ്തുവിലാണ് രക്ഷയെന്ന ബോധ്യത്തോടെയും വിശ്വാസത്തോടെയും അവനെ സ്വീകരിക്കാനും അവനിലൂടെ നമുക്കായി ചൊരിയപ്പെടുന്ന രക്ഷയെപ്രതി ദൈവത്തെ അനുദിനം സ്തുതിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആലയമായ അവന്റെ തിരുശരീരരക്തങ്ങൾ ബലിയായി അർപ്പിക്കപ്പെടുന്ന നമുക്കായി നിത്യരക്ഷയുടെ വിരുന്നൊരുക്കപ്പെടുന്ന ദേവാലയത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനമുണ്ട്? പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പിന്റെയും സഭയിലെ വിശുദ്ധരുടെയുമൊക്കെ ജീവിതങ്ങൾ പോലെ നമ്മുടെ ജീവിതവും ലോകത്തിന് മുന്നിൽ സമർപ്പണത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പ്രഘോഷണമായി മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിന് സ്വീകാര്യമായവയാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ ദിനഹാക്കാലം അഞ്ചാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ തദേവൂസ് അരവിന്ദത്ത് എഴുതി, ജെർസൺ ആന്റണി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ബിജു നാരായണൻ, മിൻമിനി എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.
സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ.
സമർപ്പണത്തിൽ സമ ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതല്ല, ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുവിൻ.
സമ്പാദ്യമാണെന്നു കരുതിയ നേട്ടമല്ല, സൗഭാഗ്യമേകില്ല എന്നോർത്തു മനം തുറക്കൂ.
ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ, സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങി. ിൽ വന്നു നിൽക്കുമി നിമിഷവും നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ. ഇന്നെങ്കിലും ഇനിയെങ്കിലും അനുരഞ്ജനത്തിൻ വഴി തേടുവിൻ, സന്തോഷമായി വന്നുകളേകുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ.
സമർപ്പണത്തിൽ സമയമായി സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങി.
ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.